ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം 10-50 വർഷങ്ങൾക്ക് മുൻപ് PSC പരീക്ഷയിൽ 1st rank നേടിയതായ ഒരു വ്യക്തിയെ ദൈവം കാണുകയുണ്ടായി. ആ വ്യക്തിയെ ദൈവം എപ്രകാരമാണ് സത്യത്തിലേക്ക് വഴി നടത്തിയത് എന്നത് വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാണുക, നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുക. വളരെ സമർത്ഥയായ ഒരു വിദ്യാർത്ഥിയായും പിന്നീട് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നതായ ഒരു അധ്യാപികയായും പല കോളേജുകളിൽ ജോലി ചെയ്യുകയും പിന്നീട് അമേരിക്കയിൽ പോയി തൻ്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. എന്നാൽ സത്യം അറിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. സത്യം ഒരു മനുഷ്യനെ സ്വതന്ത്രമാക്കും എന്നുള്ളത് ജോളിക്കളത്തിൽ എന്ന ഈ പ്രിയ മാതാവിലൂടെ നമുക്ക് ഇന്ന് കേട്ട് മനസ്സിലാക്കാം.
ഞാൻ ഒരു 7 മക്കളുള്ള ഒരു മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പേരൻസ് രണ്ടുപേരും വളരെ പ്രാർത്ഥനയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന വളരെ നിർബന്ധമായിരുന്നു. ശരിക്കും ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് വളർന്നു വന്നത്. പക്ഷേ ഞാൻ എൻ്റെ എനിക്ക് 4 brothers 3 sisters 2 sistersും ഉണ്ട്. ഞങ്ങൾ എൻ്റെ മദർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു പ്രാർത്ഥനയ്ക്ക്, പ്രാർത്ഥിക്കാൻ. എന്തിനു പോകുന്നതിന് മുമ്പേയും പ്രാർത്ഥിക്കാനും, പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. എല്ലാത്തിലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും അറിയായിരുന്നു. പിന്നെ കള്ളം പറഞ്ഞാൽ വളരെ പ്രോബ്ലം വീട്ടിലുണ്ടാകും. അങ്ങനെ ലിവിങ് വെർച്യൂസ് എന്ന് പറയത്തില്ലേ, അതിനൊക്കെ കുറേ പ്രാധാന്യം നൽകിയാണ് വളർന്നു വന്നത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയി. ഞങ്ങളുടെ പൊതുവേ ഞങ്ങൾക്ക് പഠിത്തത്തിലും എൻ്റെ ഫാദർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് പഠിക്കുമായിരുന്നു. ഞാൻ BSc 5th rank ആണ് കേരള സ്റ്റേറ്റിൽ വാങ്ങിച്ചത്. സ്കോളർഷിപ്പോടുകൂടി ആണ് മാസ്റ്റേഴ്സിന് പോയത്. അന്ന് 101 പേർക്ക് മെഡിക്കൽസിന് അപ്ലൈ ചെയ്യുന്ന അഡ്മിഷൻ ഉള്ളായിരുന്നു. അതിൽ എനിക്കും ചങ്ങനാശ്ശേരി അന്ന് അങ്ങനെയായിരുന്നു, ആലപ്പി ഡിസ്ട്രിക്റ്റ്, അവിടെ നിന്ന് കിട്ടി. പക്ഷേ ഞാൻ അതിന് പോയില്ല. എനിക്ക് ടീച്ചിങ് ഒരു പാഷനായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ടീച്ചിങ്ങിന് തന്നെ പ്രിഫർ ചെയ്ത് വന്നു. എന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് വിമൻസ് കോളേജ്, ഗവൺമെൻറ് കോളേജിലെ PSC സെലക്ഷൻ കിട്ടി. പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിലും ദൈവത്തിനോട് ഞാൻ എനിക്ക് ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പോൾ ദൈവത്തോടെ എല്ലാം ചോദിക്കുമായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് PSC 1st rank തന്നു. അങ്ങനെ ഞാൻ കോളേജിൽ വിമൻസ് കോളേജിൽ ആദ്യം ചേർന്നു. ആ വിമൻസ് കോളേജിൽ നിന്ന് 3 മാസമായപ്പോൾ എനിക്ക് പ്രൊമോഷനായിട്ട് മഹാരാജാസി വന്നു. മഹാരാജാസി വന്നപ്പോൾ അവിടെ പല കുട്ടികളെ എന്നെക്കാട്ടും വലിയ പ്രായമുള്ള കുട്ടികളായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഷൈനസ്സോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ സന്തോഷമായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കണ്ട് ഞങ്ങളുടെ കല്യാണം നടന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു ജേക്ക് വൈറ്റായിരുന്നു. എൻ്റെ വിചാരം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സഭ മാർത്തോമാ സഭയാണെന്ന്. പക്ഷേ ജേക്കബ് സഭയിലെ ആളുകളെ എനിക്കിഷ്ടമല്ലെങ്കിലും ദൈവം തീരുമാനിച്ചതാണ് കല്യാണമെന്ന് ഞാൻ അതോട് വിശ്വസിച്ചു. അങ്ങനെ ആ കല്യാണം നടന്നു. ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുകയായിരുന്നു. എൻ്റെ ബ്രദർ അമേരിക്കയിൽ ഫിലഡൽഫിയയിലുള്ള ടെമ്പിൾ യൂണിവേഴ്സിറ്റി സൈക്കോളജിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഞങ്ങളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കുടുംബവും, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഞങ്ങൾ 5 പേരും കൂടെ അമേരിക്കയിൽ പോയി. അവിടെ എൻ്റെ ബ്രദർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുടിയേറ്റം അത്രയ്ക്ക് പ്രോബ്ലം ഒന്നും തന്നില്ല. അവിടെ എനിക്ക് ആദ്യം തന്നെ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലി കിട്ടി. എൻ്റെ ഹസ്ബൻഡും അവിടെ ചെയ്തായിരുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് എൻജിനീയറിങ്ങിൻ്റെ റിഫ്രഷേഴ്സ് കോഴ്സൊക്കെ എടുത്ത് സിവിൽ എൻജിനീയറിങ് സിറ്റിയുടെ പരീക്ഷ എഴുതി കയറി. അന്നേരം ഞാൻ ടെമ്പിളിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു വീക്കെൻഡ് ഓഫ് കിട്ടാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ സ്പോയിലായി പോകുമോ, ഈ 2 കൾച്ചറിൻ്റെ ഇടയിൽ കിടന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രഷർ കൂടി എന്തെങ്കിലും തെറ്റിപ്പോകുമെന്ന് പറയുന്ന എനിക്ക് വീക്കെൻഡ് ഓഫായിട്ടുള്ളതിന് ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അക്കാഡമിക്കായിട്ടൊക്കെ പോയാൽ മുഴുവൻ സമയം അവിടെ ജോലി ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു ലാബറട്ടറി മെഡിസിന് ഒരു എം ടി പ്രോഗ്രാമിൽ ചേർന്ന് അതിൻ്റെ ഡിഗ്രി എടുത്തു. സിറ്റിയിൽ പരീക്ഷ എഴുതിയാൽ മതി. അന്ന് ആ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് അവിടെ ജോലിയായി.
സമർത്ഥയായ ഒരു വിദ്യാർത്ഥിനി മാത്രമായിരുന്നില്ല ശ്രീമതി ജോളി കളത്തിൽ. അവർ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുകയും പി എസ് സി എക്സാമിന് ഒന്നാം റാങ്കോടുകൂടെ പാസ്സാകുകയും കേരളത്തിലുള്ളതായ പല കോളേജുകളിൽ അധ്യാപികയായി വേല ചെയ്യുകയും ചെയ്തു. അവരുടെ വിവാഹത്തിനു ശേഷം കുടുംബമായി അമേരിക്കയിൽ പോയി താമസമാക്കുകയും അവിടെയുള്ളതായ ആത്മീയ ജീവിതം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. കേരളത്തിൽ അവർ ആചരിച്ചു വന്നതായ സഭകളോ വിശ്വാസ പ്രമാണങ്ങളോ അമേരിക്കയിൽ അവർക്ക് കണ്ടെത്തുവാൻ കോണം സാധിച്ചില്ല. എന്നാൽ മാന്യമായി ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഇടം തേടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ദൈവം അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തികച്ചും ദൈവ നിശ്ചയപ്രകാരമായിരുന്നു. അവർ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുകയും നല്ല ജീവിതം നയിക്കുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ദൈവം അവരെ സത്യത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നുവെന്ന് ചില വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ വിധങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. മാനുഷികമായുള്ളതായ ചിന്തകൾക്ക് അനുയോജ്യമായ രീതിയിലല്ല പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. അത് ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില വാക്യങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ചില ജീവിത അനുഭവങ്ങളിലൂടെ ആയിരിക്കാം. ഇവിടെ ഒരു ചെറിയ ബാലനിലൂടെ അവർക്ക് അത് സംഭവിക്കും.
ഞാൻ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അന്നേരമാണ് എൻ്റെ മകനും കുഞ്ഞുങ്ങളും ഒക്കെ പള്ളിയിൽ പോകുമെങ്കിലും അന്ന് അമേരിക്കയിൽ ആദ്യം മർത്തോമ സഭ യാക്കോബ സഭയൊക്കെ രൂപീകരിക്കുന്ന സമയങ്ങളായിരുന്നു. അവിടെ ആ പ്രാമാണീയത്തിന് വേണ്ടിയുള്ള വഴക്കും ബഹളവും എല്ലാം ആയപ്പോൾ എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, അമ്മ ഈ പള്ളിയിലൊന്നും പോകണ്ട, അവരെല്ലാം എടാ പോടാന്നൊക്കെ പറഞ്ഞ് ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമേരിക്കൻ പ്രോട്ടസ്റ്റൻറ്റ് ചർച്ചിലോട്ട് പോയി. അവിടെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അവിടെ പോയി നല്ല സെർമൻസൊക്കെ ആയിരുന്നു. അവിടെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ 1980 അമേരിക്കയിൽ ചെന്നിട്ട് 85 എൻ്റെ രണ്ടാമത്തെ മകൻ ഇബ്രഹാം അവനൊരു സ്കൗട്ട് ക്യാമ്പിൽ പോയി. ആ 1200 കുട്ടികളോളം പങ്കെടുത്ത ആ ക്യാമ്പിൽ അവൻ ഒരു കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ആയിരുന്നു ആ കുട്ടിയുടേത്. അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തികളും എല്ലാം വളരെ ഇരുത്തം വന്ന ഒരു കുട്ടിയെ പോലെ ആയിരുന്നു. സാധാരണ അമേരിക്കൻ ടീനേജേഴ്സും ഏർലി ടീൻസും ഒക്കെ വഴക്കും ചീത്തവാക്ക് പറയുകയും ചവിട്ടും ഇടിയും അങ്ങനെയൊക്കെയാണ് അവരവരുടെ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കുട്ടി അതിൽ നിന്ന് വളരെ വിഭിന്നനായിരുന്നു. അതുകൊണ്ട് എൻ്റെ മോനെ അത് വളരെ, എൻ്റെ മോൻ കുറച്ചും കൂടെ ക്വയറ്റൻ്റ് കാമായിട്ടുള്ള കുട്ടിയായിരുന്നു. അത് അവനെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയി. പക്ഷേ ഈ ക്യാമ്പ് 10 ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയിൽ അവനെ ക്യാമ്പ് ഫയറിന് കണ്ടില്ല. പിന്നെ ശനിയാഴ്ച ആ കുട്ടിയെ കണ്ടില്ല. അപ്പം എൻ്റെ മോൻ വിചാരിച്ച അവൻ സിക്കായി പോയി കാണുമെന്ന്. അപ്പോൾ അവനെ അവൻ്റെ ടെൻറ്റിൽ പോയി വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവൻ കണ്ടത് ആ കുട്ടി ഇരുന്ന് ബൈബിള് പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, എന്താ നീ ഇവിടെ ഇരിക്കുന്നത്, എന്താ വരാത്തതെന്ന് ചോദിച്ചു. നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ഈ ശബത്തിൽ സ്വസ്ഥമായിട്ടിരിക്കേണ്ട ദിവസമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അതെന്തുകൊണ്ടാണ്, ഞങ്ങളെല്ലാവരും ഞായറാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞു. ബൈബിള് തുറന്ന് 10 എക്സഡസ് 20 വേറെ എക്സഡസിൻ്റെ കൈവരൽ കൊണ്ട് എഴുതിയതാണെന്ന് പറഞ്ഞ് ആ 31 എല്ലാം അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് യേശുക്രിസ്തു പതിവ് പോലെ പള്ളിയിൽ പോയതാണെന്നും പറഞ്ഞ് ലൂക്കും കാണിച്ചു, ലൂക്കിലെ 4th കാണിച്ചു കൊടുത്തു. അങ്ങനെ അവന് വളരെ കൺവിൻസ്ഡായി പോയി. പക്ഷേ അവന് അതൊരു ഡയലമയായിരുന്നു. അവൻ്റെ ഹാർട്ടിലൊരു റെസ്റ്റ്ലെസ്നെസ് അത് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അവൻ ആ കുട്ടിയുടെ അടുത്ത് കൂടുതലായിട്ട് ബൈബിൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചു. എന്നിട്ട് ക്യാമ്പ് എൻഡ് ചെയ്തു. അവരെല്ലാവരും അവരുടെ വീടുകളിൽ പോയി. എൻ്റെ മോനും വീട്ടിൽ വന്നു. പക്ഷേ അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു കുട്ടിയെ കണ്ടു അമ്മയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ കുട്ടി എൻ്റെ മകനെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എൻ്റെ മോൻ വളരെ സന്തോഷത്തോടുകൂടി ബൈബിൾ പഠിക്കാൻ കമന്ന് കിടന്ന് ബൈബിൾ പഠിക്കുന്ന കണ്ടു. സാധാരണ വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അവൻ 23 അല്ലെങ്കിൽ 133 ഇങ്ങനെ കൊച്ചു കൊച്ചു സാം വായിക്കുന്നവന് ഇത്രയും മണിക്കൂർ ബൈബിൾ ഇരുന്ന് വായിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഞാൻ വിചാരിച്ചു, അമേരിക്കയിൽ ഞാൻ ചെന്ന കാലത്ത് വളരെ ഉത്സാഹത്തോടുകൂടി ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഈ യഹോവ വിറ്റ്നസസ് ആയിരുന്നു. അപ്പോൾ അവരായണമെന്ന് വെച്ച് ഞാൻ പേടിച്ചു പോയി. ഞാനൊരു പറഞ്ഞു എൻ്റെ മോൻ്റെ അടുത്ത്, എനിക്ക് ഈ കുട്ടിയോട് മിണ്ടണമെന്ന് പറഞ്ഞു. അതുവരെ അവൻ ആ കുട്ടി ഏത് ഡിനോമിനേഷനിലാണെന്ന് ചോദിച്ചില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനൊരു സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാനിതിനു മുമ്പ് സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ബ്രദേഴ്സൊക്കെ കേരളത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ അവർ ഞായറാഴ്ച കാലത്ത് ചീട്ടെടുത്ത് കളിക്കുമായിരുന്നു. അപ്പം എൻ്റെ അമ്മ ചീട്ടെല്ലാം പിടിച്ച് വാങ്ങിച്ച് തീയിലിടും. അപ്പം പള്ളിയിൽ പോടാ എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത ബ്രദർ പറയും, അമ്മേ പള്ളി ഇത് തെറ്റായ ദിവസം, ഇന്നല്ല പള്ളിയിൽ പോകേണ്ടത്, ശനിയാഴ്ചയാണ് പള്ളിയിൽ പോകേണ്ടത്. അമ്മ എവിടെയെങ്കിലും ശനിയാഴ്ച ഒരു പള്ളിയുണ്ടെങ്കിൽ കാണിച്ചതാ, ഞങ്ങൾ അന്നേരം പോകാമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഫാദറും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അത്, എന്നിട്ട് എൻ്റെ അമ്മ നിശബ്ദമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തോ സത്യമുണ്ടെന്ന്. അപ്പം അങ്ങനെ ഞാൻ ശബ്ദത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ കുട്ടി തിരിച്ചു വന്നതൊരു വളരെ ചേഞ്ച്ഡ് പേഴ്സൺ ആയിട്ട് വന്നു. ഈ കുട്ടി ബൈബിൾ നല്ലതായിട്ട് അവനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ മോനോട് വിളിച്ച് ചോദിച്ചപ്പം ഞാൻ അവൻ്റെ അറിവിൽ അത്ഭുതപ്പെട്ടു പോയി. അത്രമാത്രം ബൈബിൾ അവൻ അറിയാമല്ലോ. എൻ്റെ അറിവാണെങ്കിൽ മർക്കോസ്, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ സദൃശ്യവാക്യങ്ങളും സങ്കീർത്തനങ്ങളും, അങ്ങനെ ആയിരുന്നു അന്നത്തെ എൻ്റെ വേദപുസ്തകം. അതിനപ്പുറത്തോട്ട് ഞാൻ പോകത്തില്ല. വല്ലപ്പോഴും ഒരു എഫീഷ്യൻസോ വല്ലപ്പോഴും ഒരു ഹീബ്രൂ നോക്കത്തുള്ളായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ കണ്ട് എനിക്ക് വളരെ അത്ഭുത സ്തബ്ധയായി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. അപ്പം ഞാൻ ആ വിവരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ കുട്ടിയോട് സംസാരിച്ചു. എന്തോ ഏതാ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്കിൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബൈബിൾ വർക്കറെ അയക്കാമെന്ന് പറഞ്ഞു. ആ നെക്സ്റ്റ് വീക്ക് മൺഡേ തന്നെ ആ ടീച്ചർ, ആ ബൈബിൾ വർക്കർ അവിടെ വന്നു. അവരുടെ പേര് ക്യൂനി സ്പൈസർ എന്നായിരുന്നു. അവർ അവിടുത്തെ ഫിലഡൽഫിയ സ്കൂൾ സിസ്റ്റത്തിലെ ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവർ വന്ന് വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു സ്ത്രീ, വളരെ സോഫ്റ്റ് സ്പോക്കണായിട്ടുള്ള സ്ത്രീ. അവർ വന്ന് ഞങ്ങളെ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ബൈബിൾ സ്റ്റഡീസാണ് കണ്ടത്. അതിൽ ഞങ്ങൾ വേദവാക്യങ്ങൾ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അത് പഠിക്കും തോറും ഞങ്ങളങ്ങ് വളരെയധികം എക്സൈറ്റഡായി, വളരെയധികം എക്സൈറ്റഡായിട്ട് ആ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് വന്ന് അത് ചേർന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അന്ന് പഠിപ്പിച്ചത് ശബത്തിനെ കുറിച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് അവർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ സൺഡേ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനും കൊച്ചിലെ എൻ്റെ ഫാദറിനോട് ചോദിക്കുമായിരുന്നു എന്തിനാണ് സൺഡേ പോകുന്നതെന്ന്. അപ്പം എൻ്റെ ഫാദർ പറയും, യേശു ക്രിസ്തു അന്ന ഉയർത്തെഴുന്നേറ്റത്.
അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അത് വേറെ കാരണമൊന്നുമില്ല, എൻ്റെ ഫാദർ പറഞ്ഞു ഇത് ഞായറാഴ്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച പോകുന്നു, നമ്മൾ മാറ്റിയെന്നാണ് ഫാദർ പറഞ്ഞത്, ഇത് കാരണം. അപ്പം എനിക്കന്നതിനെക്കുറിച്ച് കൂടുതൽ, ഞാൻ 14 വയസ്സേ ഉള്ളൂ, നമുക്കിതൊക്കെ മാറ്റാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിക്കാനുള്ള അറിവ് എനിക്ക് അന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് ഇവർ ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്നിട്ട് ശബത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ പതിവെന്നും കൂടെ പറഞ്ഞു, പള്ളിയിൽ പോകുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്ത് പറയുന്നോ അതിനപ്പുറം വേറെ ആര് പറഞ്ഞാലും ഒന്നുമില്ല എന്ന് ഞാൻ എനിക്കറിയാമായിരുന്നു. യേശു ക്രിസ്തു ഈ ശബത്തിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് വായിച്ചപ്പോഴാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞാലും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സംശയങ്ങളെല്ലാം ക്ലിയറായി.
അവർ ഞങ്ങളെ വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ശബത്ത് മാറ്റിയതെന്നും ആരാണതിന് പ്രധാനമായ ചുക്കാൻ വഹിച്ചതെന്നും എല്ലാം പറഞ്ഞ് പടങ്ങളും ഹിസ്റ്റോറിക്കൽ എവിഡൻസും എല്ലാം കൊണ്ടുത്തന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുറേ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് തന്നു, അതെല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പോയി എല്ലാം ലൈബ്രറി ചെക്ക് ചെയ്തു. അന്ന് ഇത്രയും ഇൻ്റർനെറ്റൊന്നും അവൈലബിൾ അല്ല, ലൈബ്രറിയിലായിരുന്നു. അതെല്ലാം ചെക്ക് ചെയ്ത് ഈസ് കൺവിൻസ്ഡ്, ഞങ്ങളെല്ലാവരും കൺവിൻസ്ഡ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങളുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചു. അന്ന് അതിനു മുമ്പ് ഞങ്ങളൊരു മെറ്റീരിയൽ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വലിയ ഡോക്ടേഴ്സ് ആകണം, എൻ്റെ ഞങ്ങളും വലിയ അച്ചീവ്മെൻ്റൊക്കെ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ അതിലൊന്നും ഒരു അർത്ഥവും ഇല്ലാന്നും, ദൈവവചനമാണ് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമെന്നും, അത് ജീവൻ്റെ വചനമാണെന്നും ഉള്ള തത്വം ആ ബൈബിൾ സ്റ്റഡി പഠിച്ചപ്പോൾ മനസ്സിലായി.
പിന്നെ ഈ ബൈബിൾ വർക്കർ തന്ന ഒരു ബുക്കാണ് ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്നുള്ള ബുക്ക്. ആ ഗ്രേറ്റ് കോൺട്രവേഴ്സിയുടെ ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് ആഴമായ കാര്യങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് പഠിച്ചു, ദൈവത്തിൻ്റെ മുദ്രയെക്കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്ര കിട്ടുന്നതിന് രാവും പകലും സ്വസ്ഥതയുണ്ടാകുകയില്ല. അവർ കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മധ്യേ അഗ്നികന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു സംശയമില്ല, എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. ഞായറാഴ്ച ആരാധിക്കുന്നത് വഴിയാണ് മൃഗത്തിൻ്റെ മുദ്ര കിട്ടുന്നത്. അതിപ്പോൾ കിട്ടത്തില്ല, ഭാവിയിൽ കിട്ടും. ഇതുകൊണ്ടാണ് ഞാനത് ഒരു വളരെ പോസിറ്റീവായിട്ട് ഡിസിഷൻ എടുത്തു. എന്ത് വില കൊടുത്തും ഞാൻ ഇത് അംഗീകരിക്കും, അങ്ങനെയാണ് ഞാൻ അംഗീകരിച്ചത്.
ലാസ്റ്റ് ലെസൺ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിന്നൊരു ടെൻറ്റ് എഫേർട്ട് നടക്കുന്നുണ്ട്, അത് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ആ ടെൻറ്റ് എഫേർട്ടിൽ പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഇത്രയും മനോഹരമായ ഒരു സെർമൻ കേട്ടിട്ടില്ല. ആ പാസ്റ്റർ ഒരു സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസും പറയത്തില്ല, എല്ലാം അദ്ദേഹം ബൈബിൾ വേഴ്സസ് ഉപയോഗിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സെർമൺ കേട്ട് ഞങ്ങൾ വളരെ ഇമ്പ്രസ്ഡായി. അദ്ദേഹം റെവലേഷനാണ് മെയിൻലി ഫോക്കസ്ഡ് ചെയ്ത് സംസാരിച്ചത്. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ട് മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലായി സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ചാണ് റിയൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ റെമനന്റ് ചർച്ച് എന്നും അവിടെയാണ് സത്യം ഉള്ളതെന്നും മനസ്സിലായി. ഞങ്ങൾക്കിവിടെ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും ഒന്നുപോലെ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വൻ കൃപയാൽ ഞങ്ങളെ നാല് പേരും ഒരുമിച്ച് ബാപ്റ്റൈസ് ചെയ്തു.
ഈ കുടുംബത്തിൻ്റെ ആത്മീക ജീവിതത്തിന് വഴിത്തിരിവായത് ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ളതായ ഒരു ചെറിയ ബാലൻ ആയിരുന്നു. ആ ബാലൻ്റെ വ്യത്യസ്തമായ ജീവിതം അത് അനേകരെ സ്വാധീനിച്ചു. ഒരു കുഞ്ഞിന് ഇത്രയും സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം കഴിയുമോ? അത് തികച്ചും ദൈവപദ്ധതിയായിരുന്നുവെന്ന് ഇന്ന് ഈ കുടുംബം ഓർക്കുന്നു. ദൈവത്തിൻ്റെ വചനം മനുഷ്യ ഹൃദയങ്ങളിൽ സന്തോഷം ഉളവാക്കും. അത് ഭയത്തെ എന്നേക്കുമായി പുറന്തള്ളും. ജീവൻ്റെ വചനമാണ് ഞാൻ ഭക്ഷിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ എന്നിലുള്ളതായ ഭയത്തിന് അവിടെ സ്ഥാനമില്ല. തീർച്ചയായും ബാഹ്യമായ പ്രലോഭനങ്ങളും ബാഹ്യമായ കെട്ടുപാടുകളും ഒക്കെയും മുറിച്ചുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിനു വേണ്ടി നിലകൊണ്ടുകഴിഞ്ഞാൽ ആത്മീകമായ സന്തോഷം അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കും. അത്തരത്തിൽ ഈ കുടുംബത്തിനും സാധിച്ചു.
ശരിക്കും ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന് വിചാരിച്ചെങ്കിലും ഇരുട്ടിലായിരുന്നു എന്ന് മനസ്സിലായത് ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ദൈവം ഞങ്ങളെ ഒരു വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉപയോഗിച്ച്, അവൻ്റെ വിശ്വസ്തതയെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഹോൾ കുടുംബത്തെ മാറ്റിയതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും ഇപ്പോഴും നന്ദി എന്ന് തോന്നുമ്പോൾ അതാണ് തോന്നുന്നത്. അത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ. ഞാൻ മുമ്പൊക്കെ വിചാരിക്കും ഒരു ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് മാറുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെന്ന്. പക്ഷേ ശീതോഷ്ണവാനായിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഉഷ്ണവാനായിട്ട് മാറുന്നതാണ് ഒരു അത്ഭുതത്തിൽ അത്ഭുതം.
ഞാൻ ഒരു ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന രീതിയിലായിരുന്നു എൻ്റെ പോക്ക്. ആ ഒരു സ്ഥിതിയിലാണ് ഒരു അപ്പോഴേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ സത്യാവസ്ഥ എന്തെന്ന് എന്നെ മനസ്സിലാക്കി തരണം. ഇന്ന് വളരെ വിപരീതമായ പല പഠിപ്പീരുകളും ഡാർവിൻ തിയറികളും എല്ലാം ഉള്ള കാലമാണ്, അനേക സഭകളുമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് അവിടുന്ന് മനസ്സിലാക്കി തന്നാൽ ഞാൻ അങ്ങനെ അനുസരിക്കാം. എനിക്ക് ഒരു പിതാവുണ്ടെന്നുള്ളത്, എന്നെ കെയർ ചെയ്യുന്നതായ, എനിക്കെല്ലാം തരുന്നതായ ഒരു പിതാവുണ്ടെന്ന് അറിയുന്നത് അങ്ങേയറ്റം സന്തോഷമാണ്. ആ പിതാവിനെ ഞാൻ അംഗീകരിച്ചുള്ള അനുസരിച്ചുള്ളതെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പയ്യനുമായിട്ട് വരുന്നത്. ഈ പയ്യൻ എൻ്റെ മകന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൗട്ട് ക്യാമ്പിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്
അതുപോലത്തെ ഒരു അത്ഭുതമായിരുന്നു ഞങ്ങളിൽ. ദൈവം തന്നെ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഒരു പരീശനെ പോലെയുള്ള ഒരാൾ സ്വർഗരാജ്യത്തിൽ കടക്കാൻ വളരെ പ്രയാസമാണ്. എന്നിട്ട് ആ വലിയ പ്രയാസം ദൈവം ഞങ്ങളെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിലാക്കി തന്നത് എങ്ങനെ നന്ദി പറഞ്ഞാലും ഒരിക്കലും തീരത്തില്ല എന്നറിയാം. പക്ഷേ ഞങ്ങൾ ബാപ്റ്റൈസ് ചെയ്തപ്പോഴേ ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാം പിണക്കായിരുന്നു. പക്ഷേ ഞങ്ങളെ സ്പോൺസർ ചെയ്ത് അവിടെ കൊണ്ടുപോയ ബ്രദറിന് ഒരു പിണക്കും ഞങ്ങളോട് കാണിച്ചില്ല. അതെല്ലാം അദ്ദേഹത്തിന് സൈക്കോളജിയുടെ പ്രൊഫസർ ആയതുകൊണ്ടായിരിക്കും. അദ്ദേഹം പറയുന്ന ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റൈറ്റാണ് അവരുടെ കൺവിക്ഷൻ അനുസരിച്ച് ജീവിക്കണമെന്ന്. ആ ബ്രദർ അത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ എപ്പോഴും സംസാരിക്കും. എങ്കിലും എൻ്റെ വേറൊരു ബ്രദർ അന്ന് മുതൽ ഞങ്ങളോട് പിണങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ് മിണ്ടിയത്. അത്ര നാൾ ഞങ്ങളോട് വിരോധമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു എല്ലാവരും ഞങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുമെങ്കിലും അവരുടെ ആ ഇന്നർ സർക്കിളിൽ ഞങ്ങളുണ്ടായിരുന്നോ എന്ന് പലപ്പോഴും ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതാണല്ലോ യഥാർത്ഥമായ സന്തോഷമെന്ന്. ആ ഞങ്ങൾ ബാപ്റ്റൈസ് ചെയ്ത ഉടനെ തന്നെ ആ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ പള്ളിയിലെ പാസ്റ്റർ ഒരു എക്സ്ട്രീംലി വണ്ടർഫുൾ പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇവാഞ്ചലിസം നടത്തേണ്ടതെന്ന് പറയുമായിരുന്നു. ഞങ്ങൾ കാലത്ത് 8:30 ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാൽ വൈകിട്ട് 8 ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. സാബത്ത് സൺ സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ പല ദിവസവും ഞങ്ങൾക്ക് ദുഃഖമായിരുന്നു, അത് സെറ്റ് ചെയ്തല്ലോ എന്ന്. അത്രമാത്രം സന്തോഷം. അദ്ദേഹം ഞങ്ങളെ മെയിൻ സർവീസ് കഴിഞ്ഞ് എല്ലായിടത്തും പോയി ട്രാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആളുകളെ കണ്ട എന്താണ് പറയേണ്ടതെന്നും എല്ലാം നമ്മൾ വെൽ ട്രെയിൻഡ് ആയിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ആ ഹോൾ ചർച്ചിലെ അംഗങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തു. ഞങ്ങൾ അതുകൊണ്ട് തീരുമാനിച്ചു ഞങ്ങളുടെ കുടുംബം, ഞാനും ഞങ്ങളുടെ രണ്ട് പിള്ളേരും ഞങ്ങളുടെ ആ മകനും ഇളയ മകളും സ്കൂളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ആ നെയ്ബർഹുഡ് എല്ലാം അവരെ അറിയുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവരെല്ലാം കഥ തുറന്ന് തരും. പിന്നെ കുട്ടികൾ വളരെ ഷാർപ്പായതുകൊണ്ട് അവരെല്ലാ ബൈബിൾ വേഴ്സസും കാണാതെ പറയും. അപ്പം ഞങ്ങളെല്ലാ വീടുകളിലും ചെന്ന് 1 മൈലിൽ 1.5 മൈൽ റേഡിയസിലുള്ള ഞങ്ങൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള സകല വീട്ടിലും ഈ സബത്ത് സത്യം ഞങ്ങൾ പോയി പറയുമായിരുന്നു, പറഞ്ഞായിരുന്നു. അങ്ങനെ വേല ചെയ്ത് ദൈവം ഞങ്ങളെ, ഒന്നും അറിവില്ലെങ്കിലും ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു അവിടെ. അതിന് ദൈവത്തിനോട് വളരെ നന്ദി കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഈ സഭയിൽ വന്നതിൻ്റെ വേറെ ഒരു വലിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിനോട് അത്രമാത്രം നന്ദി പറയുന്ന ഒരു കാര്യം, എൻ്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളും ടീനേജേഴ്സ് ആയിരുന്നു. ആ അവർ രണ്ട് പേരും അവരുടെ സ്പെയർ ടൈം മുഴുവനും സ്പിരിറ്റ് ഓഫ് പ്രൊഫസി പഠിക്കാനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ അവർക്ക് ഇനഫ് എക്സസൈസസ് എല്ലാം ഉണ്ട്. പഠിക്കാനുള്ള സമയം കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമയവും അവരങ്ങനെ പഠിക്കുകയും അവർ റിയലി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്. അതുകൊണ്ട് അവർ തെറ്റായിട്ട് പോകാനോ പിയർ പ്രഷർക്ക് അവരുടെ മേലെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ പോയി. ഒരുപക്ഷെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്കിംഗ് അവർക്കില്ലായിരിക്കും. ഇന്ന് എൻ്റെ മകനൊരു ഫാർമസിസ്റ്റാണ്, വെരി സർവീസ് ഓറിയൻറ്റഡ് ആണ്, പക്ഷേ വളരെ ക്വയറ്റ് ആൻഡ് ഷൈ ആണ്. മകളാണെങ്കിൽ ഓപ്പോസിറ്റാണ്, ഷീസ് ആൻ എക്സ്ട്രോവേർട്ടാണ്. അവൾ ഒരു റേഡിയോളജിസ്റ്റാണ്, റേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് റാങ്കിങ് ചിൽഡ്രൻസ് റേഡിയോലൈസ് പോസ്റ്റ് ചെയ്യുന്നതല്ല. ദൈവം ഒരു ദൈവത്തെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവരെ ഏത് നിലയിലും ആക്കാൻ, ദൈവത്തിന് പ്രയോജനകരമായിട്ടുള്ള സിറ്റിസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആക്കാനും കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കവരുടെ ഹൃദയം അറിയത്തില്ല, പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന് വിരോധമല്ല എന്നേ പറയാനുള്ളൂ. എൻ്റെ മകളാണെങ്കിൽ ഞാൻ ഒരിക്കൽ അവളെപ്പറ്റി ഇൻ്റർനെറ്റിൽ പേഷ്യൻസ് എഴുതിയത് വായിച്ചായിരുന്നു. അവൾ ഏത് തുടങ്ങുന്നതിനും ഏത് പ്രൊസീഡിയർ തുടങ്ങുന്നതിന് മുമ്പേയും പ്രാർത്ഥിക്കുമെന്ന്. അവരോട് പ്രാർത്ഥിക്കാൻ പറയത്തില്ല, പക്ഷേ എൻ്റെ മകൾ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ. അങ്ങനെ എല്ലാം ചെയ്യാനും എല്ലാവരോടും സമാധാനവും പീസും ദൈവത്തിലാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നും ഒക്കെ പറയും. ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ ഒരു ക്രിസ്ത്യൻ റിലിജൻ്റെ പേര് പറഞ്ഞ് അവർക്ക് പണിഷ് ചെയ്യാനൊക്കത്തില്ലായിരിക്കാം. പക്ഷേ അതൊന്നും ആലോചിച്ചാണോ അവൾ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ചർച്ച് വന്നതുകൊണ്ട് മെറ്റീരിയലായിട്ട് ഒത്തിരി വലിയ ആളായോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ റിയലായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു.
ഈ കുടുംബം ഇന്ന് ദൈവവേലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. 12 വയസ്സുള്ളതായ ഒരു ചെറിയ ബാലനിലൂടെ ദൈവം ഈ ഒരു കുടുംബത്തെ ദൈവഭാഗത്തേക്ക് വിളിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ്. ഇന്നൊരു പക്ഷേ 12 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളതായ ആളുകളായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്കും ഇത്തരത്തിൽ സാക്ഷ്യമുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ തക്കോണം കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ജീവിത മേഖലകളിൽ ജീവിക്കുന്നതായ മനുഷ്യരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിങ്ങൾക്കും സാധിക്കും. ദൈവം ഒരുപക്ഷെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ക്ഷണിക്കുവാൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങളുടെ സത്യസന്ധമായ ജീവിത അനുഭവങ്ങൾ, നിങ്ങളുടെ ജീവിത മാതൃക അനേകരെ ആകർഷിക്കും. അതിനായി നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ദൈവഭാഗത്തേക്ക് വരുവാൻ അനേകർ നിങ്ങളിലൂടെ കാത്തിരിക്കുന്നു. ദൈവം അതിന് നിങ്ങളെ ഉറ്റുനോക്കി കൊണ്ടുവരും.